പ്രൈസ് ദ ലോർഡ്. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ ഹീസോപ്പ് കമ്പുമുക്കി രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ. പ്രഭാതമാകുന്നതുവരെ ആരും വീട്ടിന് പുറത്തു പോകരുത്. എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിനു വേണ്ടി കർത്താവ് കടന്നുപോകും. എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം. കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്നു ചേർന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം, ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹാ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ധ്യാന വിഷയമാക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രവചന വചനങ്ങളെക്കാൾ കൂടുതൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള ചില പ്രതീകങ്ങളാണ്. ദൈവം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. വരാൻ പോകുന്ന രക്ഷകൻ എന്തു ചെയ്യും, ആരായിരിക്കും ഈ രക്ഷകൻ, ആ രക്ഷകനോട് ലഭിക്കുന്ന രക്ഷയുടെ സ്വഭാവം എന്തായിരിക്കും, ഇതൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്ന അനേകം പ്രതീകങ്ങൾ പഴയ നിയമത്തിൽ കാണാം. ആ പ്രതീകങ്ങളിൽ ചിലത് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രതീകം പുറപ്പാട് തന്നെയാണ്. പുറപ്പാട് സംഭവം. പുറപ്പാട് സംഭവം ഒരു വിമോചനത്തിൻ്റെ സംഭവമാണ്. ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു പറ്റം ജനങ്ങളെ ദൈവം നേരിട്ട് ഇടപെട്ട് അവിടുത്തെ ശക്തമായ കരത്താൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയായ കാനാനിലേക്ക് നയിച്ചു. ഇതിനെ നമ്മൾ പുറപ്പാട് സംഭവമെന്ന് പറയും. ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെടുക, ഒരു സ്ഥലത്ത് ചെന്നെത്തിച്ചേരുക. പുറപ്പെടുന്നത് അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്നാണ്, എത്തിച്ചേരുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ നാട്ടിലാണ്. അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്ത്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി കാനാൻ. ഇതിനു മധ്യേ രണ്ട് സംഭവങ്ങൾ കൂടിയുണ്ട്. ഒന്ന് കടലാണ്, ചെങ്കടൽ. ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന ജനം ചെങ്കടൽ കടന്നാണ് കടന്നു വരുന്നത്. അപ്പോഴും ചെങ്കടലിൽ ദൈവം അത്ഭുതകരമായി പാത തെളിയിച്ചു. ഈജിപ്തിൽ നിന്ന് അത്ഭുതകരമായി പുറപ്പെട്ടവർ അതുപോലെ തന്നെ അത്ഭുതകരമായി വിഭജിക്കപ്പെട്ട കടലിൻ്റെ നടുവിലൂടെ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ കടൽ കടന്നവർ നേരിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്യുക, അവർക്ക് വീണ്ടും മരുഭൂമിയിലൂടെയുള്ള യാത്രയുണ്ട്. അപ്പോൾ ഈജിപ്ത് മുതൽ കാനാൻ ദേശം വരെയുള്ള ഈ യാത്രയെ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയെ പുറപ്പാട് സംഭവം എന്ന് ചിത്രീകരിക്കും. ഈ പുറപ്പാട് തന്നെ ഒരു വലിയ പുറപ്പാടിൻ്റെ പ്രതീകമാണ്, അടയാളമാണ്. ഇസ്രായേൽക്കാർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയതുപോലെ എല്ലാ ജനതകളെയും മനുഷ്യരെയും ദൈവം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ആ അടിമത്തം രാഷ്ട്രീയമായ അടിമത്തം മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള അടിമത്തം, ആത്യന്തികമായി പാപത്തിൻ്റെ അടിമത്തം, പാപത്തിൻ്റെ ഫലമായ മരണത്തിൻ്റെ അടിമത്തം. മനുഷ്യനെ പാപത്തിൽ നിന്നും പാപജന്യമായ എല്ലാ തിന്മകളിൽ നിന്നും ആത്യന്തികമായ മരണത്തിൽ നിന്നും ദൈവം തന്നെ സംരക്ഷിക്കും, രക്ഷിക്കും. എന്നിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരും. വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശം അതും ഒരു പ്രതീകം തന്നെയാണ്. ആ പ്രതീകം ദൈവരാജ്യത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തോടൊന്നിച്ചുള്ള വാസം, സ്വാതന്ത്ര്യത്തിൻ്റെ ആ അവസ്ഥ, ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര, അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര, അതിനെ പുറപ്പാട് എന്ന് വിശേഷിപ്പിക്കും. ഈ പുറപ്പാട് നയിക്കുന്ന ഒരു നേതാവുണ്ടായിരുന്നു ഇസ്രായേലിൽ, മോശ. ദൈവം തിരഞ്ഞെടുത്ത് അയച്ച മോശ. ആ മോശ ദൈവത്തിൻ്റെ ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. വിമോചകൻ ആണ് മോശ. ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ചവനാണ്. ചെങ്കടലിന് മുകൾ വടിതീട്ടി ചെങ്കടൽ വിഭജിച്ചവനാണ്. സീനായി മലയിൽ വെച്ച് ഉടമ്പടി സ്വീകരിച്ചവനാണ്. അവരെ ഒരു ജനമാക്കി തീർത്തവനാണ്. ഇങ്ങനെ മോശയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനം പുറപ്പാട് നയിക്കുക, പുറപ്പാടിലൂടെ കടന്നു പോവുക. ഇങ്ങനെ മോശയുടെ സ്ഥാനത്ത് ദൈവം തൻ്റെ പുത്രനെ തന്നെ അയക്കുന്നു പുറപ്പാട് നയിക്കുന്ന നേതാവായി. രണ്ടാമത്തെ ഘട്ടത്തിൽ ജോഷുവയാണ് വാഗ്ദത്തഭൂമിയിലേക്ക് നയിക്കുന്നത്. അത് രണ്ടും ഈ പുറപ്പാട് സംഭവത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈജിപ്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്ന മോശയും കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുന്ന ജോഷുവയും വരാനിരുന്ന രക്ഷകൻ്റെ പ്രതീകങ്ങൾ തന്നെ. ഇവിടെ രക്ഷകനെ പുതിയ മോശയായും പുതിയ ജോഷുവയായും കാണുന്നുമുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പ്രതീകം പുറപ്പാട് സംഭവം. യേശുവാണ് യഥാർത്ഥത്തിലുള്ള ഈ പുറപ്പാട് നയിക്കുക. ഈ ലോകം വിട്ട് പിതാവിൻ്റെ ഭവനത്തേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് തൊട്ടു മുമ്പേ അവൻ അറിഞ്ഞു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:1 വാക്യത്തിൽ കാണാം. ഈ ലോകത്തു നിന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നയിക്കുന്നവനാണ്. മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കുന്നവനാണ്. മൃത്യോർമ്മ അമൃതം ഗമയ എന്ന പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്. അന്ധകാരത്തിൽ പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ ആ പുറപ്പാട് നയിക്കുന്നവനാണ് യേശു. അപ്പോഴേ ഇസ്രായേൽ ജനം കടന്നുപോയ ഈ പുറപ്പാട് സംഭവം വരാനിരുന്ന ഇനിയും വരാനിരിക്കുന്ന ആ വലിയ പുറപ്പാടിൻ്റെ ഒരു മുന്നോടിയും പ്രതീകവുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രതീകം പുറപ്പാട്. മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു വലിയ പുറപ്പാടിൻ്റെ പ്രതീകമായിരുന്നു ആദ്യത്തേത്. ഈ പുറപ്പാട് നയിക്കുന്നവനാണ് രക്ഷകൻ. ഇപ്പോൾ ഒന്നാമത്തെ പ്രതീകം പുറപ്പാടാണ്. ഈ പുറപ്പാട് മറ്റൊരു പ്രതീകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പുറപ്പാട് ആരംഭിക്കുന്നത് ഒരു ബലിയോടുകൂടിയാണ്. രണ്ടാമത്തെ പ്രതീകം നമുക്ക് പെസഹ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കാം. അതാണ് നമ്മൾ വായിക്കാനായിട്ട് ഇന്ന് ആദ്യമേ എടുത്തത്. പുറപ്പാട് തുടങ്ങുന്നത് ഒരു രാത്രിയിലാണ്. ദൈവത്തിൻ്റെ സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോകുമെന്നും ഈജിപ്തിലെ എല്ലാ ആദിജാതന്മാരെയും വധിക്കുമെന്നും ദൈവം മുൻകൂട്ടി അറിയിച്ചു. ഇങ്ങനെ ആസന്നമായിരിക്കുന്ന ഈ മരണത്തിൽ നിന്ന് രക്ഷ നൽകാനായി ദൈവം അവർക്കൊരു അടയാളവും കൊടുത്തു. ആ അടയാളം ഇതായിരുന്നു: എല്ലാവരും ഭവനത്തിൽ സമ്മേളിക്കണം, ഓരോ വീട്ടുകാരും അവരവരുടേതായ വീടുകളിൽ. ആ വീട്ടിൽ ഒരു ആടിനെ അവർ ബലി ചെയ്യണം. ആ ആടിൻ്റെ രക്തം കട്ടിളപ്പടിയിലും മേൽപ്പടിയിലും തളിക്കണം. ആ ആടിനെ പൂർണ്ണമായും അവർ ചുട്ടു തിന്നണം. വേവിച്ചു തിന്നുകയല്ല, അതിനെ ചുട്ടു തിന്നണം. അങ്ങനെ ഈ ഒരു പെസഹ കുഞ്ഞാട് എന്ന ആശയം കടന്നു വന്നു. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കടന്നു പോകൽ എന്നാണ്. പുറപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലിനാണ് പെസഹ എന്നർത്ഥമാക്കുക. അതേസമയം മറ്റൊരു വാക്കുകൂടിയുണ്ട്, മറ്റൊരു അർത്ഥം കൂടിയുണ്ട് പെസഹായ്ക്ക്. സംഹാരദൂതൻ ഈജിപ്തിലെ ആദിജാതന്മാരെ വധിച്ച രാത്രിയിൽ ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ കടന്നുപോയി അവരെ സ്പർശിക്കാതെ. കാരണം അവരുടെ കട്ടിളപ്പടിയിൽ ഈ കുഞ്ഞാടിൻ്റെ രക്തം കണ്ടു. ഇതിൽ നിന്ന് പ്രസക്തമായ രണ്ട് പ്രതീകങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഒന്ന്, പെസഹ കുഞ്ഞാടിൻ്റെ ബലിയും അതിലൂടെ വരുന്ന രക്തവും. ഈ കുഞ്ഞാടിൻ്റെ രക്തമാണ് ഇസ്രായേൽക്കാരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നവർ വിചാരിച്ചു, മനസ്സിലാക്കി. ആടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ കണ്ടതുകൊണ്ട് ആ ഭവനത്തിൽ സംഹാരദൂതൻ കടന്നു വന്നില്ല. ഇപ്പോഴും മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു അടയാളമായി തീരുന്നു ഈ പെസഹ കുഞ്ഞാടും കുഞ്ഞാടിൻ്റെ രക്തവും. ഇത് വരാനിരുന്ന ഒരു വലിയ ബലിയുടെയും ആടിൻ്റെയും രക്തത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. പെസഹ കുഞ്ഞാടിൻ്റെ ഈ ബലിയർപ്പണം ആണ്ടുതോറും അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് എല്ലാ വർഷവും അവർ ഈ ആടിനെ ബലിയർപ്പിക്കണം, അവരുടെ കട്ടിളപ്പടിയിൽ ഈ രക്തം തളിക്കണം എന്നൊക്കെ പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നും മക്കൾ ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട മറുപടി ദൈവം തന്നെ മോശയിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിച്ചതാണ് പുറപ്പാട് പുസ്തകം 12:27 ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. ദൈവം കടന്നുപോയി നമ്മളെ ശിക്ഷിക്കാതെ, നമ്മളെ രക്ഷിച്ചുകൊണ്ട്. ഇങ്ങനെ ഈ കടന്നുപോയത് ഈ കുഞ്ഞാടിൻ്റെ രക്തം കണ്ടതുകൊണ്ടാണ്. ഈ സംഭവം ആണ്ടുതോറും അവർ ആവർത്തിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ തിരുനാളാഘോഷം പെസഹ ആഘോഷമാണ്. ആദ്യം വീടുകളിലും പിന്നീട് ജെറൂസലത്തും ആഘോഷിച്ചു കൊണ്ടിരുന്ന വലിയ പെസഹ ആഘോഷം. ഓരോ വർഷവും പെസഹ ആഘോഷിക്കുമ്പോൾ അവർ കടന്നുപോയ, അവർക്ക് ലഭിച്ച ആദ്യത്തെ ആ വിമോചനം അനുസ്മരിക്കുക മാത്രമല്ല, ഇനിയും ഒരു കടന്നുപോകലുണ്ടാകും എന്ന പ്രതീക്ഷയും കൂടി അവർ ഉദ്ഘോഷിക്കുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യം ദൈവം നൽകും എന്ന ആ ഒരു ഉറപ്പ്, ആ ഒരു പ്രതീക്ഷ ഏറ്റുപറയുകയായിരുന്നു പെസഹ ബലിയർപ്പണത്തിലൂടെ. അപ്പോഴ് രക്തം തളിച്ചു, ആ രക്തം കണ്ട് സംഹാരദൂതൻ കടന്നുപോയി. രണ്ടാമത്തേത്, ഈ കുഞ്ഞാടിനെ എന്തു ചെയ്യണമെന്നുള്ളതാണ്. അവർ അതിനെ ഭക്ഷിക്കണം, അതിൻ്റെ അസ്ഥികളൊന്നുപോലും തകർക്കരുത്, അതിനെ ചുട്ടു തിന്നണം പൂർണ്ണമായും. അപ്പോൾ ഈ ആടിൻ്റെ രക്തം തളിക്കുന്നതും ആടിനെ ഭക്ഷിക്കുന്നതും പെസഹ ആഘോഷത്തിൻ്റെ അവശ്യ ഘടകങ്ങളായിത്തീർന്നു. നൂറ്റാണ്ടുകളിലൂടെ ഈ പെസഹ ആഘോഷം തുടർന്നു. യേശുവിൻ്റെ വരവിന് ശേഷവും ഇസ്രായേൽ ജനം പെസഹ ആഘോഷിക്കുന്നുണ്ട്. ജെറൂസലം ദേവാലയത്തിന് നാശത്തിന് ശേഷം കുഞ്ഞാടിനെ ബലി കഴിക്കുന്നില്ല എന്ന് മാത്രം. ഈ പെസഹ ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ രക്ഷകനെ കാണാൻ നമുക്ക് സാധിക്കും. യേശുവിനെ വരാനിരുന്ന രക്ഷകനായി ജനത്തിന് പരിചയപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്തയച്ച പ്രവാചകനാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:29. അടുത്ത ദിവസം തൻ്റെ അടുത്തേക്ക് യേശു വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെസഹ കുഞ്ഞാടിനെക്കുറിച്ചുള്ളൊരു സൂചനയാണ് ഇവിടെയുള്ളത്. പാപം നീക്കുന്ന കുഞ്ഞാടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ മറ്റൊരു പ്രതീകം കൂടി വരുന്നുണ്ട്. അത് പാപപരിഹാര ദിനത്തിൽ ബലിയർപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ പ്രതീകമാണ്. പെസഹ കുഞ്ഞാട് ഇസ്രായേലിനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, കാനാൻ ദേശത്തേക്ക് നയിച്ചു. ഇതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന പെസഹ ദിവസം. അതോടൊപ്പം മറ്റൊരു ബലിയർപ്പണം കൂടി നടക്കുന്നുണ്ട്. അത് പാപപരിഹാര ദിനത്തിലാണ്. ലേവിയരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാപപരിഹാര ദിനം, അവിടെ രണ്ട് കുഞ്ഞാടുകളെക്കുറിച്ച് പരാമർശമുണ്ട്. പാപപരിഹാര ദിനത്തിൽ ബലിയർപ്പിക്കാനായി രണ്ട് കുഞ്ഞാടുകളെ കൊണ്ടുവരണം. പുരോഹിതൻ ഒരു ആടിൻ്റെ മേൽ തലയിൽ കൈവച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ മുഴുവനും ആടിൻ്റെ മേൽ ഏറ്റുപറഞ്ഞ് ആരോപിച്ച് ആ ആടിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കണം. രണ്ടാമത്തെ ആടിനെ ദൈവത്തിന് ബലിയായി അർപ്പിക്കണം. അപ്പോഴ് പാപപരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന രണ്ട് ആടുകൾ, പാപം വഹിച്ച് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന ആ ഒരു ആട് ഇസ്രായേലിനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന ഒരു സൂചനയാണ് നൽകുന്നത്. സ്കേപ്പ് ഗോട്ട് എന്നതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന, പാപം നീക്കുന്ന കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഈ ആടിനെക്കുറിച്ചുള്ളൊരു സൂചനയും ഉണ്ടാകും. രണ്ടാമത്തെ ആടും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ആടിനെ പാപം ഏറ്റുപറഞ്ഞ് പറഞ്ഞയക്കുകയല്ല, രണ്ടാമത്തെ ആടിനെ പൂർണ്ണമായും ബലിയർപ്പിക്കുകയാണ്, ഒരു സമ്പൂർണ്ണ ദഹന ബലിയായി. ഇപ്പോഴും പെസഹ കുഞ്ഞാട് പാപപരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന, പാപം വഹിക്കുന്ന കുഞ്ഞാട്, അതുപോലെ തന്നെ ബലിയായി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാട്. ഈ പ്രതീകങ്ങളെല്ലാം വരാനിരുന്ന രക്ഷകനായ യേശുവിലേക്കും ആ യേശുവിൻ്റെ ബലിയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വീണ്ടും സ്നാപകനത് ആവർത്തിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 36-ാമത്തെ വാക്യത്തിൽ, അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ രണ്ടുപേരോടുകൂടി നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ യേശുവിനെയാണ് പെസഹ കുഞ്ഞാടായി ബൈബിൾ ചിത്രീകരിക്കുന്നത്. യേശുവിൻ്റെ മരണം സംഭവിക്കുന്നത് പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന സമയത്തായിരുന്നു. പെസഹ ദിവസമാണ് യേശുവിൻ്റെ മരണം സംഭവിക്കുന്നത്. യേശുവിനെ മരണത്തിന് വിധിക്കുന്നതും യേശു കുരിശിൽ മരിക്കുന്നതും ജെറൂസലം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ യേശു യഥാർത്ഥത്തിൽ പെസഹ കുഞ്ഞാടായി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് വീണ്ടും ലേഖനങ്ങളിൽ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയും, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണല്ലോ, എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാപങ്ങൾക്ക് മോചനത്തിനായി ബലിയായി അർപ്പിക്കപ്പെടാൻ പോകുന്നവനാണ് ഈ രക്ഷകൻ. അപ്പോൾ രക്ഷകനെ സംബന്ധിച്ച മറ്റൊരു മാനം ഈ പ്രവചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങളിലും ഇതേ ആശയം തന്നെ ആവർത്തിക്കുന്നതായിട്ട് കാണും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1:18-19, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഇപ്പോൾ രണ്ടാമത്തെ പ്രതീകം പെസഹ കുഞ്ഞാട്. ബലിയർപ്പണത്തിലൂടെ സ്വന്തം രക്തത്തിലൂടെ നമുക്ക് മോചനം നൽകാൻ പോകുന്നവനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രക്ഷകൻ. മൂന്നാമത്തെ പ്രതീകവും പുറപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് പുളിപ്പില്ലാത്ത അപ്പം എന്ന് വിശേഷിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളെന്നാണ് പെസഹ തിരുനാളും അറിയപ്പെട്ടിരുന്നത്. യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവൻ അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. പുളിപ്പില്ലാത്ത അപ്പം എന്ത് ലക്ഷ്യം വെച്ചിരുന്നുവോ അത് യേശുവിൽ പൂർത്തിയാകുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിൽ യേശു സ്ഥാപിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ യേശു സ്വയം ബലിയായർപ്പിച്ച് നമുക്ക് ആഹാരമായി തീരുകയാണ്. ഇപ്പോൾ പുളിപ്പില്ലാത്ത അപ്പം യേശുവിൻ്റെ ശരീരമായി മാറും. ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങളിൽ ഇത് കാണുക. ഇപ്പോൾ പെസഹ തിരുനാളിൽ യേശു സ്വയം ബലിയായി സ്വന്തം ശരീരം നമുക്ക് ആഹാരമായി പാപത്തിന് മോചനമായി നൽകുന്നത് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഈ വരാൻ പോകുന്ന ഒരു വലിയ രക്ഷയെക്കുറിച്ചുള്ള സൂചനയാണ് അറിഞ്ഞോ അറിയാതെയോ അവർ ആചരിച്ചിരുന്നത്. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പൊഴിഞ്ഞ മന്ന. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യെ അവർക്ക് വിശന്നു, ആഹാരമില്ലാതിരുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് ആകാശത്തുനിന്ന് മന്ന വർഷിച്ചു. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ ആകാശത്തുനിന്ന് പൊഴിയുന്ന മന്നയെക്കുറിച്ച് പരാമർശമുണ്ട്. സങ്കീർത്തനം 78 23-25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിത് കാണും. അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു, അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് നൽകി. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. മരുഭൂമിയിൽ വച്ച് ഇസ്രായേൽക്കാർക്ക് അത്ഭുതകരമായി കിട്ടിയ അപ്പം മന്ന അത് സ്വർഗത്തിൽ നിന്ന് വർഷിച്ച ഭക്ഷണമായിരുന്നുവെന്നും മാലാഖമാരുടെ ആഹാരമായിരുന്നുവെന്നും സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുമ്പോൾ യേശു അത് വിശദീകരിച്ചു കൊടുക്കും. സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ അപ്പം നൽകിയത് മോശയല്ല, ദൈവമാണ്. ആ അപ്പം വരാനിരുന്ന വലിയ ഒരു ഭക്ഷണത്തിൻ്റെ പ്രതീകമായിരുന്നു. യോഹന്നാനിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ സുദീർഘമായി യേശു വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവനുള്ള അപ്പം ഞാനാണ്. മന്ന ഭക്ഷിച്ചവൻ മരിച്ചു, പക്ഷേ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇപ്പോഴേ ദൈവം വർഷിച്ച മന്ന അത് വരാനിരുന്ന വലിയ ജീവൻ നൽകുന്ന ആഹാരത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകവുമായിരുന്നു. ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകപ്പെടുന്ന യേശുവിൻ്റെ ശരീരം സമൃദ്ധമായി ഭക്ഷിക്കുന്നതിന് വേണ്ടി, ജീവൻ നൽകുന്നതിന് വേണ്ടി കടന്നു വന്നവൻ, മന്നയുടെ പ്രതീകത്തിലൂടെ മുൻകൂട്ടി അറിയിക്കപ്പെട്ടവൻ യഥാർത്ഥത്തിൽ യേശു തന്നെയാണ്. 4-ാമത്തെ ഒരു പ്രതീകം ഒരു പാറയുടേതാണ്. മരുഭൂമിയിൽ വെച്ച് ദാഹിച്ചു വലഞ്ഞ ജനത്തിന് ദൈവം അത്ഭുതകരമായി വെള്ളം കൊടുത്തു. അതിൻ്റെ വിവരണം പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-7 വാക്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. നീ ജനത്തിൻ്റെ മുമ്പേ പോവുക, നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും എടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുമ്പേ ഹോറബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ വടി കൊണ്ട് പാറയിലടിക്കുകയും ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുകയും ചെയ്തു. ഇതൊരു അത്ഭുതമായി അവർ കണ്ടു. പക്ഷേ ഇത് അത്ഭുതം മാത്രമല്ല, ഒരു വലിയ പ്രതീകവുമായി ഇസ്രായേൽ ജനം മനസ്സിലാക്കി. ഈ പ്രതീകം യഹൂദരുടെ ഇടയിൽ അവരുടെ പാരമ്പര്യത്തിൽ നിലനിന്ന ഒരു വിവരണത്തിന് വഴിതെളിച്ചു. അതായത് ഇസ്രായേൽ ജനം പോകുന്നിടത്തെല്ലാം ഈ പാറയും അവരെ അനുഗമിച്ചിരുന്നു അത്രേ. ഇസ്രായേൽക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം എപ്പോഴും നൽകുന്നതിന് വേണ്ടി അവരെ അനുഗമിച്ചിരുന്നു അത്രേ ഈ പാറ. ഈ ഒരു പാരമ്പര്യമാണ് വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനത്തിൽ എടുത്തു പറയുക. കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പത്താമത്തെ അധ്യായം നാലാമത്തെ വാക്യം. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. അന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു പ്രതീകം പിന്നീട് യേശുവിൽ പൂർത്തിയായതായി യഹൂദനന്ദനെയായ പൗലോസ് ഇവിടെ സാക്ഷിക്കുന്നു. ആ ശില ക്രിസ്തുവാണ്. പാറയിലടിച്ചു, പാറയിരുന്ന് വെള്ളമൊഴുകി. പാറയിൽ നിന്നൊഴുകിയ ജലം പിന്നീട് മറ്റൊരു പ്രതീകമായി ചിത്രീകരിക്കുന്നുണ്ട്. യേശുവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ പോലെ അവൻ എന്ന് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്ന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-39 വാക്യങ്ങളിൽ കാണും. വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ അരുവി, അത് വാസ്തവത്തിൽ ഒഴുകിയത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എന്ന് 19-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ വക്ഷസ്സിൽ പടയാളി കുന്തം കൊണ്ട് കുത്തുകയും അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്തതായി യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ മുറിവേറ്റ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ഈ രക്തവും വെള്ളവും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായി സുവിശേഷകൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴ് പാറ, വെള്ളം പുറപ്പെടുവിക്കുന്ന പാറ യേശുവിൻ്റെ പ്രതീകമായി പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പാറയും പാറയിൽ നിന്നൊഴുകുന്ന ജലവും രക്ഷകനും രക്ഷകൻ നൽകുന്ന പരിശുദ്ധാത്മാവും ഈ പ്രതീകങ്ങളാണ്. അടുത്തത് ഉടമ്പടിയാണ്. ഉടമ്പടിയും ഒരു പ്രതീകമായി ഇവിടെ കാണുകയാണ്. ഇസ്രായേൽ ജനവുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്തു. സീനായി മലയിൽ വെച്ച് ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആ പ്രമാണങ്ങൾ രേഖപ്പെടുത്തി കൊടുത്തു കൽപ്പലകകളിൽ. ആ ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടുന്നത് രക്തത്തിലുള്ള ബലിയിലൂടെയാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 1-11 വാക്യങ്ങളിൽ ഈ ഉടമ്പടിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉടമ്പടിയുടെ പുസ്തകത്തിലും ബലിപീഠത്തിലും ജനങ്ങളുടെ മേലും കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചുകൊണ്ടാണ് മോശ ഉടമ്പടി ഉറപ്പിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചുകൊണ്ട് ഉറപ്പിക്കുന്ന ഉടമ്പടി രക്തത്തിലുള്ള ആദ്യത്തെ സീനായി ഉടമ്പടി. ആ ഉടമ്പടി വരാൻ പോകുന്ന മറ്റൊരു വലിയ ഉടമ്പടിയുടെ പ്രതീകമായിരുന്നു. അപ്പോൾ സീനായി ഉടമ്പടിയും അതിൻ്റെ രക്തവും രക്ഷകനിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു പ്രതീകം. അതാണ് യേശു അന്ത്യത്താഴവേളയിൽ പാനപാത്രമെടുത്ത് വാഴ്ത്തിക്കൊണ്ട് പറയുക, ഇത് നിങ്ങൾക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 11:25. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പോൾ പുതിയ ഉടമ്പടി, പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയിലേക്ക് നയിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം യേശുവിൻ്റെ രക്തത്തിലേക്കുള്ള ഒരു സൂചനയാണ്. ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ അനേകം ബലികളെക്കുറിച്ചുള്ള സൂചനയുണ്ട്. പ്രത്യേകിച്ചും ലേവ്യരുടെ പുസ്തകം 1-7 അധ്യായങ്ങളിൽ അനേകം ബലികൾ അർപ്പിക്കപ്പെടുന്നതായിട്ട് കാണും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമ്പൂർണ്ണ ദഹനബലി. മൃഗത്തെ പൂർണ്ണമായി ദൈവത്തിന് അർപ്പിക്കുന്ന, അല്പം പോലും അവശേഷിക്കാതെ മുഴുവനായി ദഹിപ്പിക്കുന്ന സമ്പൂർണ്ണ ദഹനബലി. ആ ബലിയിലൂടെ ബലി അർപ്പിക്കുന്നവർ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു എന്നായിരുന്നു സൂചന. സമ്പൂർണ്ണ ദഹനബലിയാണ് വാസ്തവത്തിൽ യേശുവിൽ പൂർത്തിയാകുന്നത്. കുരിശിൽ ഉയർത്തപ്പെടുന്ന യേശു അവസാന രക്തം വരെ, അവസാന തുള്ളി രക്തം വരെ ചിന്തുമ്പോൾ ഈ സമ്പൂർണ്ണ ദഹനബലിയുടെ പ്രതീകം അവനിൽ പൂർത്തിയാവുകയായി. ഈ ദഹനബലിയോടൊപ്പം ഭോജനബലി എന്നുണ്ടായിരുന്നു. ബലിയർപ്പിക്കുന്ന മൃഗത്തിൻ്റെ ഒരു ഭാഗം ബലിപീഠത്തിൽ ദഹിപ്പിക്കുന്നു, ഒരു ഭാഗം പുരോഹിതനും ബാക്കിയുള്ളത് അർപ്പകനും ലഭിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചു ഭക്ഷിക്കുന്നു ഒരേ മേശയിൽ നിന്ന്. ബലി ഭോജനം, ബലിയർപ്പണവും ബലിയർപ്പണത്തിൽ നിന്നുള്ള ഭക്ഷണവും വരാനിരുന്ന ഒരു വലിയ ബലിയുടെ പ്രതീകമായിരുന്നു. യേശു പറഞ്ഞു, ഇതെടുത്ത് വാങ്ങി ഭക്ഷിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ എല്ലാ ബലികളും, ഏറ്റവും പ്രധാനപ്പെട്ട ഇസഹാക്കിൻ്റെ ബലിയും വരാനിരുന്ന യേശുവിൻ്റെ ബലിയിലേക്കുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ആരാണ് രക്ഷകൻ, എപ്രകാരമാണ് രക്ഷ നൽകുക എന്നതിനെക്കുറിച്ചുള്ള പ്രതീകങ്ങളാണ് ഇവിടെയെല്ലാം. അവസാനമായി ഒരു പ്രതീകം കൂടി, പുരോഹിതൻ. യേശുവിനെ, വരാനിരുന്ന രക്ഷകനെ പുരോഹിതനായി ചിത്രീകരിക്കുന്ന ഒരു പ്രവചനമാണ് മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ മെൽക്കിസദേക്കിനെ കുറിച്ച് പരാമർശമുണ്ട്. പിന്നീട് സങ്കീർത്തനം 110-ാമത്തെ വാക്യത്തിൽ നീ മെൽക്കിസദേക്കിന് ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കും എന്നൊരു പ്രവചനവുമുണ്ട്. അതിൻ്റെ പൂർത്തീകരണം ഹെബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ വിശദമായി എടുത്തു കാണിക്കുന്നു. യേശു പുരോഹിതനാണ്, ലേവിയുടെ ക്രമപ്രകാരമല്ല, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം. അപ്പോഴിങ്ങനെ അനേകം പ്രതീകങ്ങൾ വരാനിരുന്ന ഒരു രക്ഷകനിലേക്കുള്ള സൂചനയായിരുന്നു. പക്ഷേ ഈ സൂചനകളെല്ലാം മനസ്സിലാവുന്നത് രക്ഷകൻ വന്നതിന് ശേഷമാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. പ്രതീകം ആദ്യത്തേത് പുറപ്പാടായിരുന്നു. 2-ാമത്തേത് പെസഹ കുഞ്ഞാടിൻ്റെ പ്രതീകം. 3-ാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പ്രതീകം. 4 പാറയിൽ നിന്ന് ഒഴുകുന്ന ജലം. 5 രക്തത്തിലുള്ള ഉടമ്പടി. 6 വിവിധ ഇനം ബലികൾ. പൗരോഹിത്യം. ഇതോടൊപ്പം ഉടമ്പടിയുടെ പേടകവും പ്രതീകമായിട്ടെടുക്കാം. ഈ പ്രതീകങ്ങളെല്ലാം യേശുവിൽ പൂർത്തിയായി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, പൂർവികരോട് അനേകം പ്രതീകങ്ങളിലൂടെ അവിടെ നൽകിയ വാഗ്ദാനം യേശുവിൽ പൂർത്തിയാക്കിയതിന് ഞങ്ങളുടെ നന്ദി പറയുന്നു. പ്രകാശത്തിലേക്ക് നയിക്കുന്ന, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആ പുറപ്പാട് നയിച്ച യേശുവേ, ഞങ്ങൾക്ക് പ്രകാശമായിരിക്കണമേ, ഞങ്ങളുടെ വിമോചകനായിരിക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ അന്ധകാരം അകറ്റണമേ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.